Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പെസഹാകാലം മൂന്നാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 35 മുതൽ 48 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം വിവരിക്കുന്ന എമാവു സംഭവം ക്രിസ്തുവിൻ്റെ മരണമുദ്ധാനം പിന്നെ ജീവൻ എന്നിവയുടെ പുനരാവിഷ്കരണങ്ങളാണ് എന്ന് പറയാം. രണ്ട് ശിഷ്യന്മാർ നിരാശരായി തങ്ങളുടെ സാധാരണ ജീവിതങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ മരണശേഷം ഇതാ മടങ്ങിപ്പോയി. നയിച്ചവനും തങ്ങളുടെ ജീവിതങ്ങളെ കരുപ്പിടിപ്പിച്ചവനും മരിച്ചു. ഇനി രക്ഷയില്ല, രക്ഷയില്ല. പ്രത്യാശയറ്റും നിരാശരായും അവർ പുറപ്പെട്ടുപോയി. അതൊരു മടക്കയാത്രയായിരുന്നു. പൗലോസ്ലിഹ പറയുന്നത് പോലെ, നാശത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ കുരിശ് ഉതപ്പും മൗഢ്യവുമായി തോന്നാം. ക്രിസ്തു മരിച്ച് അടക്കം ചെയ്യപ്പെട്ടതോടെ അവരുടെ ആശകളും പ്രത്യാശകളും മൂടപ്പെട്ടതുപോലെയായി, കുഴിച്ചു മൂടപ്പെട്ടതുപോലെയായി. ദൈവം എന്തുകൊണ്ട് മനുഷ്യകുലത്തെ കുരിശിൻ്റെ ത്യാഗത്തിലൂടെയും സഹനത്തിലൂടെയും രക്ഷിച്ചുവെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാതെ പോയി. ഇന്ന് നമുക്കാവശ്യം നമ്മുടെ ഭാവനയിൽ മെനഞ്ഞെടുക്കുന്ന ദൈവത്തെയും ദൈവങ്ങളെയുമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ആൾ ദൈവങ്ങളെയാണ് നമുക്ക് ആവശ്യം. ദൈവിക ശക്തി മാനുഷികമായ അധികാരത്തിലോ നേട്ടത്തിലോ ശക്തിയിലോ അല്ല, സ്വയാർപ്പണത്തിലും സഹനത്തിലും സ്നേഹത്തിലും ക്ഷമയിലും ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അപ്പം മുറിച്ചപ്പോഴാണ് ശിഷ്യന്മാർ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞത്. നമ്മുടെ കാഴ്ചപ്പാടിനെ മറയ്ക്കുകയും അതിനെ മങ്ങലേൽപ്പിക്കുകയും ചെയ്യുന്ന ഹൃദയത്തിലെ മുൻവിധിയുടെയും തെറ്റിദ്ധാരണകളുടെയും വിരികൾ കീറിമുറിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുഖകാന്തി നാം എങ്ങനെ ദർശിക്കും? കീറിമുറിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുഖകാന്തി നാം ഒരിക്കലും ദർശിക്കയില്ല. അവരുടെ ഭീതിയുടെയും നിരാശയുടെയും രാവിലാണ് ക്രിസ്തു എമാവുസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരെ സമീപിച്ച് തേടിപ്പിടിച്ച് അവരോടൊപ്പം നടന്നു നീങ്ങിയത്. ഉദ്ധിതനായ ക്രിസ്തുവിനെ തന്നെ തിരിച്ചറിയാതെ പോയവർക്ക് വഴിയും സത്യവും ജീവനും താനാണെന്ന് ക്രിസ്തു മനസ്സിലാക്കിക്കൊടുത്തു. ക്രിസ്തു അവരുടെ നിരാശയെ പ്രത്യാശയും ജീവനുമാക്കി മാറ്റി. മാനുഷികമായ പ്രത്യാശ അറ്റുപോകുമ്പോൾ ദൈവികമായ പ്രത്യാശ നമ്മിൽ ഉദിച്ചുയരണം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നും ഓർക്കണം. നാം ആരൊക്കെയാണെന്നോ ഈ ലോകത്തിൻ്റെ കേന്ദ്രമാണെന്നൊക്കെയോ ഉള്ള മിഥ്യാബോധം തകരും, അല്ലെങ്കിൽ തകരണം. നിരാശയും നിസ്സഹായതയും നമ്മെ വിഴുങ്ങും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സന്ധികളെ പ്രഭാതവും പ്രത്യാശയുമാക്കി മാറ്റാൻ ഇതാ ദൈവം ക്രിസ്തു ഉദ്ധിതൻ നമ്മിലേക്ക് വരുന്നു. ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ ചാരത്തേക്ക് നടന്നടുക്കുകയാണ്. നമ്മുടെ ചുവട്ടുകളെ ജീവിത പരിസരങ്ങളുടെ ജെറൂസലത്തേക്ക് അവിടുന്ന് വീണ്ടും തിരിച്ചുവിടും. തിരികെ അനുദിന ജീവിതത്തിലേക്കും കുരിശിൻ്റെ വിജയത്തിലേക്കും പോകാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കണം. അങ്ങനെ ഉദ്ധിതനെ കണ്ടവർ ഉണർവോടും സന്തോഷത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ അവിടുത്തെ സാക്ഷികളാകാൻ, ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ ഇതാ തിരിച്ചു പോകുന്നു. അവരുടെ അവിശ്വസ്തതയുടെയും നിരാശയുടെയും പടുകുഴിയിൽ നിന്നും എഴുന്നേൽക്കാൻ ഉദ്ധിതൻ അവരെ സഹായിക്കുന്നു. പിന്നെ ക്രൂശിതനും ഉദ്ധിതനുമായി നേർക്കാഴ്ച നടത്തിയവർ തിരുവെഴുത്തുകളുടെയും നിയമത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും പൂർണിമയും അർത്ഥവും കണ്ടെത്തി. കുരിശിലെ താൽക്കാലിക പരാജയത്തിൻ്റെ അർത്ഥവും വിജയവും അവർ കണ്ടെത്തി. ഉദ്ധാനത്തിൻ്റെ സത്യത്തിലേക്കും അനുഭവത്തിലേക്കും കുരിശിലൂടെ അല്ലാതെ കടക്കുന്നവർ നിരാശരായേക്കാം. അതിനാൽ മാനുഷികമായ കരുത്തും അധികാരവും സ്വപ്നം കാണുന്ന നമ്മുടെ സങ്കുചിതമായ ദൈവിക സങ്കല്പങ്ങൾ ആദ്യം ക്രൂശിക്കപ്പെടാതെ യഥാർത്ഥ ദൈവത്തെ നമുക്ക് അനുദിന ജീവിതത്തിൽ കണ്ടെത്താനാവില്ല എന്നോർക്കണം. ഉദ്ധിതനായ ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയാണ് നമുക്ക് ജീവൻ നൽകുന്നത്. അതായത് ഉദ്ധിതനിലുള്ള, അല്ലെങ്കിൽ ഉദ്ധിതനോട് കൂടെയുള്ള ജീവിതമാണ് ക്രൈസ്തവ ജീവിതമെന്ന് പറയാം. നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും നിർജീവവും നിഷ്ഫലവുമായിരുന്ന നമ്മുടെ മനുഷ്യജീവിതങ്ങളെ സജീവവും ഫലവത്തുമാക്കുന്നത് അല്ലെങ്കിൽ ഗുണകരമാക്കുന്നത് ക്രിസ്തുവാണ്, ഉദ്ധിതനായ ക്രിസ്തുവാണ്. ഉദ്ധിതനായ ക്രിസ്തുവിലുള്ള വിശ്വാസം സഭയുടെ സൃഷ്ടിയല്ല എന്നോർക്കണം. കാരണം സഭ ഉദ്ധിതനിലുള്ള വിശ്വാസത്തിൽ നിന്നും ഉടലെടുത്തതാണ്. വിശുദ്ധ പൗലോശ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നതുപോലെ ക്രിസ്തു ഉയർത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസവും പ്രസംഗവുമെല്ലാം വ്യർത്ഥമായേനെ. ശിഷ്യന്മാരിൽ നിന്നും ഉദ്ധിതനായ ക്രിസ്തു മറഞ്ഞുപോയി. ചരിത്രത്തിൽ പ്രത്യക്ഷനായതുപോലെ എന്നും അവിടുത്തോടൊപ്പം കൈപിടിച്ച് നടക്കാൻ നമുക്കാവില്ലല്ലോ. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദിവ്യകാരുണ്യത്തിലും കൂദാശകളിലും വചനത്തിലും ക്രിസ്തു നമ്മോടൊപ്പം എന്നും വസിക്കുന്നെന്ന് സഭാമക്കൾ ഇനിയും വിശ്വസിക്കണം. എമാവൂസിലേക്ക് പുറപ്പെട്ടു പോയ ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായി. കിട്ടിയ അനുഭവം മറ്റുള്ള സഹോദരങ്ങളോട് പങ്കുവയ്ക്കാനാണ് അവർ ജെറൂസലത്തേക്ക് മടങ്ങിപ്പോയത്. ഞങ്ങൾ ഉദ്ധിതനെ കണ്ടു, അവിടുന്ന് സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നവർ പങ്കുവച്ചു, പ്രഘോഷിച്ചു. ഇനി നമ്മുടെ വിശ്വാസം സ്നേഹജീവിതമാക്കി മാറ്റാം. എന്നാൽ തെല്ലുപോലും ദൈവത്തെക്കുറിച്ചുള്ള സാന്നിധ്യാവബോധമോ ഭീതിയോ നമ്മുടെ ഹൃദയങ്ങളിലില്ലാതെ നാം ദേവാലയങ്ങളിലേക്കോ ധ്യാനകേന്ദ്രങ്ങളിലേക്കോ ഓടുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്നാണ് എമാവു സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തോടുള്ള പ്രാർത്ഥന സഹോദരങ്ങളിലേക്ക് തിരിയാൻ നമ്മെ സഹായിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് വലിയ പ്രയോജനമില്ല. ആഴമായ സ്നേഹവും വിശ്വാസവും ഉദ്ദീപ്തമാക്കാത്ത ആത്മീയത അർത്ഥശൂന്യമാണ്. ദൈവം നമ്മുടെ ആത്മാവിൻ്റെയും ഹൃദയത്തിൻ്റെയും ഉള്ളറകളെ വീക്ഷിക്കുന്നു, കാപ്പട്ടെത്തി അവിടുന്ന് വെറുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാം പുറമോടിയെക്കുറിച്ച് ആകുലപ്പെടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതായത് ദൈവത്തെ സംബന്ധിച്ച് ഞാനൊരു അന്ധവിശ്വാസിയോ കപടഭക്തനോ ആകുന്നതിനേക്കാൾ ഭേദം വിശ്വസിക്കാതിരിക്കുന്നതല്ലേ, അല്ലെങ്കിൽ ഒരു അവിശ്വാസി ആയിരിക്കുന്നതല്ലേ ഭേദം? അനുദിന ജീവിതത്തിൽ എന്ത് കിട്ടുമെന്നതിനേക്കാൾ എന്ത് കൊടുക്കാനാകുമെന്നാണ് നാം ചിന്തിക്കേണ്ടത്. സത്യമായ വിശ്വാസം നമ്മെ കൂടുതൽ സ്നേഹമുള്ളവരും കരുണയുള്ളവരും സത്യസന്ധരും മനുഷ്യത്വമുള്ളവരുമാക്കുന്നു. എന്ത് കിട്ടുമെന്ന് ചിന്തിക്കാതെ അപ്പോൾ അവർക്ക് സഹോദരങ്ങളെ സ്നേഹിക്കാനും അവർക്കായെല്ലാം പങ്കുവയ്ക്കാനും സന്നദ്ധരാകും. കീഴ്പ്പെടുത്തേണ്ട ഒരു ശത്രുവായിട്ടല്ല, സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ട ഒരു വ്യക്തിയും സഹോദരനും സഹോദരിയുമായിട്ടാണ് അപരനെ, അയൽക്കാരനെ നാം കാണേണ്ടത്. പാപ്പ ഫ്രാൻസിസ് ഉദ്ബോധിപ്പിക്കുന്നതുപോലെ കൂട്ടായ്മയുടെയും സംവാദത്തിൻ്റെയും പരസ്പരാദരവിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു സംസ്കൃതി, ഒരു സാകല്യ സംസ്കൃതി വളർത്താനും പ്രചരിപ്പിക്കാനും അത് സംരക്ഷിക്കാനും അത് നമ്മെ പ്രചോദിപ്പിക്കുന്നു. നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാനും വീണവരെ താങ്ങാനും പാവങ്ങളെ സഹായിക്കാനും രോഗികളെ പരിചരിക്കാനും കാരാഗ്രഹവാസികളെ സന്ദർശിക്കാനും നഗ്നരെ ഉടുപ്പിക്കാനും ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കാനും പ്രായമായവരെ വൃദ്ധരെ സഹായിക്കാനും ആവശ്യത്തിലായിരിക്കുന്നവരെ പരിഗണിക്കാനുമുള്ള കരുത്ത് നമുക്കത് നൽകുന്നു. അങ്ങനെ നമ്മുടേത് എന്ന പോലെ തന്നെ അപരൻ്റെയും അയൽക്കാരൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നതായിരിക്കണം യഥാർത്ഥമായ വിശ്വാസം. വിശ്വാസത്തിലും അറിവിലും നാം എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം നമ്മുടെ കഴിവുകളെക്കുറിച്ച് അവബോധമുള്ളവരായി നാം എളിമയിൽ വളരും, എളിമയിൽ ജീവിക്കും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്ന വിശ്വാസത്തിലാണ് ദൈവം സംപ്രീതനാകുന്നത്. വിശ്വാസികളിൽ ഉണ്ടാകേണ്ട ഏക മൗലികവാദം ഉപവിയുടേതാണ്, ഏക മൗലികവാദം സ്നേഹത്തിൻ്റേതാണ്. മറ്റേത് വിധത്തിലുമുള്ള മൗലികവാദങ്ങൾ ദൈവം സ്വീകരിക്കുന്നില്ല, അവിടുന്ന് അതിൽ സംപ്രീതനുമല്ല. അതിനാൽ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ജെറൂസലത്തേക്ക്, കുടുംബത്തിൻ്റെയും തൊഴിലിൻ്റെയും നാടിൻ്റെയും ജീവിത പരിസരങ്ങളിലേക്ക് എമാവുസിലെ ശിഷ്യന്മാരെ പോലെ തിരികെ പോകാം. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം. ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തെയും നിരാശയെയും നഷ്ടബോധത്തെയും ക്രിയാത്മകവും ഗുണകരവുമായ ശക്തിയാക്കി അവിടുന്ന് ഉദ്ധിതനായ ക്രിസ്തു മാറ്റിമറിക്കട്ടെ. ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ സ്നേഹിക്കുന്നതിൽ ഭയപ്പെടരുത്. കാരണം വിശ്വാസിയുടെ ശക്തിയും ഉൾക്കാമ്പും സ്നേഹജീവിതമാണ്, സ്നേഹജീവിതത്തിലാണ്. അത് സ്നേഹത്തിൻ്റെ മൗലികവാദമാണ്. ഭയവിഹുലരായിരുന്ന അപ്പസ്തോല കൂട്ടായ്മയ്ക്ക് തുണയായ പരിശുദ്ധ കനികാനാഥ, സഭയുടെ അമ്മ, നമ്മുടെ ജീവിത വഴികളിൽ വെളിച്ചം വീശട്ടെ, നമ്മളെ നയിക്കട്ടെ, നമ്മളെ എന്നും തുണയ്ക്കട്ടെ.
കൃപകളാലെന്നും ആശിസേകുന്ന നാഥൻ നീ, ആശയാകെ നിരാശയാകുമ്പോൾ ആലംബം നിന്റെ ആശ്ലേഷം.
ഈ ഗാനം ആലപിച്ചത് സുജാതയാണ്. രചന അലക്സ് ഫെർണാണ്ടസ് ആലപ്പുഴ. സംഗീതം ജെറി അമൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് പെസഹാക്കാലം മൂന്നാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്. ഇത് പങ്കുവച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ.